ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാവാൻ രണ്ട് ദിവസം കൂടി മാത്രം. 42 പത്രികകൾ ഇന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മണ്ഡല പര്യടനം തുടർന്ന് പ്രമുഖ നേതാക്കൾ. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ മാനസികാരോഗ്യ അവലോകന ബോർഡുകൾ പ്രവർത്തനം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മദ്യനയ അഴിമതിക്കേസിൽ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് രണ്ട് ദിവസം മാത്രം അവശേഷിക്കെ 42 നാമനിർദ്ദേശ പത്രിക കൂടി ഇന്ന് സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് 6, കൊല്ലം, കോട്ടയം, തൃശൂർ, വയനാട് എന്നിവിടങ്ങളിൽ 4, മാവേലിക്കര, ചാലക്കുടി, പാലക്കാട്, കാസർഗോഡ് മണ്ഡലങ്ങളിൽ 3 വീതം പത്രികകളാണ് ഇന്ന് സ്വീകരിച്ചത്. കോഴിക്കോട് 2, ആറ്റിങ്ങൽ, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ ഓരോ പത്രികയും വീതം സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. മാർച്ച് 28 നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത് മുതൽ ഇതുവരെ സംസ്ഥാനത്ത് ആകെ 56 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രൻ ഇന്ന് പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി ശശി തരൂർ നാളെയും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മറ്റന്നാളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വി ജോയ് നാളെയും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് മറ്റന്നാളും പത്രിക സമർപ്പിക്കും. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും LDF സ്ഥാനാർത്ഥി ആനി രാജയും നാളെ പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമും NDA സ്ഥാനാർത്ഥി MT രമേശും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി MK രാഘവൻ കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിരുന്നു. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ നാളെ രാവിലെ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മറ്റന്നാളാണ് പത്രിക നൽകുക. NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണനും നാളെ പത്രിക സമർപ്പിക്കും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി, NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി എന്നിവർ നാളെ പത്രിക സമർപ്പിക്കും. ജില്ലയിലെ LDF സ്ഥാനാർത്ഥിയായ TM തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിരുന്നു. ഇടുക്കിയിൽ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് നാളെയും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് മറ്റന്നാളും പത്രിക സമർപ്പിക്കും. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരനും LDF സ്ഥാനാർത്ഥി MV ജയരാജനും NDA സ്ഥാനാർത്ഥി സി രഘുനാഥും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ നാളെയും NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വ്യാഴാഴ്ചയും പത്രിക സമർപ്പിക്കും. ചാലക്കുടി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനും രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. ആദ്യഘട്ട പ്രചാരണം അവസാനിക്കുമ്പോൾ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ആദ്യഘട്ട പര്യടനം അവസാനിക്കുമ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് മണ്ഡലത്തിലെ സുപ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വിവിധ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. നെടുമങ്ങാട് യൂത്ത് കോൺക്ലേവിൽ പങ്കെടുത്ത അടൂർ പ്രകാശ് യുവാക്കളുടെ വോട്ട് പരമാവധി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. LDF സ്ഥാനാർത്ഥി വി ജോയ് സന്ദർശനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം വാഹന പര്യടനം ആരംഭിച്ചു. CPIM നേതാവ് MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിനിറങ്ങി. നാളെ വി ജോയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. വി മുരളീധരൻ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതോടൊപ്പം വികസന ചർച്ചകളിലും കൺവെൻഷനുകളിലും സജീവമാണ്. അതേസമയം ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകളുടെ ആദ്യ പരിശോധന ഈ മാസം 12 തൈക്കാട് PWD റെസ്റ്റ് ഹൌസിൽ നടക്കും. കണക്ക് പരിശോധനയ്ക്ക് സ്ഥാനാർത്ഥികളോ അംഗീകൃത ഏജന്റുമാരോ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണമെന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. തുടർ പരിശോധനകൾ ഈ മാസം 17 23 നടക്കും.
മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ ഇന്ന് നടന്ന LDF പ്രചാരണ യോഗങ്ങളെ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ അഭിസംബോധന ചെയ്തു. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. രാജ്യത്ത് BJPക്ക് വളരാൻ സാഹചര്യമൊരുക്കിയത് കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം ആരോപിച്ചു. LDF പ്രചാരണത്തിനായി നാളെ ഇടുക്കിയിൽ 3 പൊതുസമ്മേളനങ്ങളിൽ ശ്രീ പിണറായി വിജയൻ പങ്കെടുക്കും. കടലേറ്റ ഭീഷണി നേരിടുന്ന അഞ്ചുതെങ്ങിൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രിയും BJP ആറ്റിങ്ങൽ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ. പുത്തുറയിലെത്തിയ അദ്ദേഹം വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാലയെ നേരിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശത്ത് കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ട മാനദണ്ഡ നിർവചനത്തിൽ വ്യക്തത ആവശ്യമായ ഗൌരവതരമായ ഫയലുകൾ മാത്രമേ അപ്പീലിനായി കമ്മീഷന്റെ ഉന്നതാധികാര നിരീക്ഷണ സമിതിക്ക് സമർപ്പിക്കാവൂ എന്ന് ചീഫ് സെക്രട്ടറി വി വേണു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. കീഴ്ഘടകങ്ങളിൽ പരിഹരിക്കാവുന്നതും ഗൌരവതരമല്ലാത്തതുമായ പരാതികളും നിരീക്ഷണ സമിതിയിലേക്ക് കൈമാറുന്നത് സമിതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും ഇതിനെ ഗൌരവത്തോടെ കണ്ട് നടപടി സ്വീകരിക്കുമെന്നും ചീഫ് സെക്രട്ടറി ഉത്തരവിൽ അറിയിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോഴിക്കോട് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രിയുടെ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാരോപിച്ചാണ് പരാതി നൽകിയത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് മാനസികാരോഗ്യ അവലോകന ബോർഡുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ റിവ്യൂ ബോർഡുകളുടെ പ്രവർത്തനമാണ് ആരംഭിച്ചത്. മാനസിക രോഗമുള്ള വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്. സംസ്ഥാനത്ത് ഇവയുടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കുവാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. വ്യക്തികൾക്ക് മാനസികാരോഗ്യ പരിചരണവും സേവനങ്ങളും നൽകുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിറവേറ്റുന്നതിനുമാണ് മാനസികാരോഗ്യ അവലോകന ബോർഡുകൾ സ്ഥാപിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ MPയുമായ സഞ്ജയ് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നേതൃത്വം നൽകുന്ന 3-അംഗ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലയളവിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സഞ്ജയ് സിംഗിന് പങ്കെടുക്കാമെന്നും എന്നാൽ ED അന്വേഷണത്തെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തരുതെന്നും കോടതി പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലി ആയുർവേദയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി സുപ്രീംകോടതി. അലോപ്പതി ചികിത്സാ രീതികളെ വിമർശിച്ചുകൊണ്ടും ചില രോഗങ്ങൾ ഭേദമാക്കുമെന്ന അവകാശവാദം ഉന്നയിച്ചും പതഞ്ജലി നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത്തരം പരസ്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തോട് കോടതി ആരാഞ്ഞു. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം 2016 മുതൽ 2021 വരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികളാണെന്ന പ്രതിപക്ഷ ആരോപണം സുപ്രീംകോടതി ശരിവച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയിൽ പോയ സംസ്ഥാന സർക്കാർ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലാണെന്നും പ്രതിപക്ഷ നേതാവ് തിരുവല്ലയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. റിയാസ് മൌലവി വധക്കേസ് ഉന്നത പോലീസ് സംഘം പുനരന്വേഷിക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. കേസിൽ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടെന്നാണ് വിചാരണ കോടതി വ്യക്തമാക്കിയതെന്നും കേസിൽ UAPA ചുമത്താതിരുന്നത് വ്യക്തമായ അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം അടിസ്ഥാന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ രജിസ്ട്രേഷൻ തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. നിലവിലുണ്ടായിരുന്ന 4 മാസം ദൈർഘ്യമുള്ള കോഴ്സിനെ അടിസ്ഥാന കോഴ്സ്, അഡ്വാൻസ്ഡ് കോഴ്സ് എന്നിങ്ങനെ 1 വർഷം ദൈർഘ്യമുള്ള 2 കോഴ്സായി SERTയുടെ നേതൃത്വത്തിലാണ് പരിഷ്കരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഒഡീഷയെ നേരിടും. രാത്രി 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ അടുത്ത 4 ദിവസം കൂടി താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 111 പോയിന്റ് താഴ്ന്ന് 73,904. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 9 പോയിന്റ് നഷ്ടത്തിൽ 22,453. വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 50,680 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാവാൻ രണ്ട് ദിവസം കൂടി മാത്രം. 42 പത്രികകൾ ഇന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മണ്ഡല പര്യടനം തുടർന്ന് പ്രമുഖ നേതാക്കൾ. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ മാനസികാരോഗ്യ അവലോകന ബോർഡുകൾ പ്രവർത്തനം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.